The editorial. 2025 മാർച്ച് 24 തിങ്കൾ 1200 മീനം 10 ദീപിക എഡിറ്റോറിയൽ. രാജപാതയിലെ അറസ്റ്റ് തിരക്കഥയുടെ ഭാഗം. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലടക്കം 23 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വനം വകുപ്പ്. സർക്കാർ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രാജപാത വനം വകുപ്പിന്റേതാണോ, അല്ലെങ്കിൽ അവർക്ക് കേസെടുക്കാൻ അധികാരമുണ്ടോ? ഈ രാജപാതയുടെ ഏതെങ്കിലും ഭാഗം വനം വകുപ്പ് കൈയേറിയിട്ടുണ്ടോ? കേരളത്തിന്റെ വികസനത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കും കുതിപ്പേകുന്ന രാജപാതയുടെ പുനരുദ്ധാരണത്തെക്കുറിച്ച് സർക്കാരിന് എന്തെങ്കിലും പദ്ധതിയോ അഭിപ്രായമോ ഉണ്ടോ? നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. രാജപാതയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് വനം വകുപ്പെന്ന നാഥനില്ലാ കളരിയല്ല, സർക്കാരാണ്. മാർ ജോർജ് പുന്നക്കോട്ടിലിനെയും ഒപ്പമുള്ളവരെയും കേസിൽ കുടുക്കിയതിനെ കുറിച്ചും പറയേണ്ടത് സർക്കാരാണ്. കാരണം രാജപാതയിലെ വനം വകുപ്പിന്റെ കളി വലിയൊരു വനവത്കരണ തിരക്കഥയുടെ ചെറിയൊരു ഭാഗമാണ്. വനം വകുപ്പ് കൈവശപ്പെടുത്തിയ ആലുവ മൂന്നാർ രാജപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉള്ളതാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഡീൻ കുര്യാക്കോസ് എംപിയും പ്രദേശത്തെ മറ്റു ജനപ്രതിനിധികളും ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും നയിച്ച ജനകീയ അവകാശ പ്രഖ്യാപന യാത്ര മാർച്ച് 16 പൂയംകുട്ടിയിൽ നടന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വനത്തിൽ കയറുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കേസെടുത്ത് ഭീഷണിപ്പെടുത്തിയാൽ ഈ മുന്നേറ്റം തടയാമെന്നും തങ്ങളുടെ കയ്യേറ്റം മറച്ചുവെക്കാമെന്നുമാണ് വനം വകുപ്പിന്റെ ദുഷ്ടലാക്ക്.
1857 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മയുടെ ഉത്തരവോടെയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ മൺറോ അക്കാലത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന ആലുവയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. 1878 തുറന്നുകൊടുത്തെങ്കിലും 1924 പ്രളയത്തിൽ 2 കിലോമീറ്ററോളം റോഡ് ഒലിച്ചുപോയതോടെ ഗതാഗതം നിലച്ചു.
പകരം പണിതതാണ് നേര്യമംഗലം വഴി മൂന്നാറിലേക്കുള്ള പാത. നിർമ്മാതാക്കൾ മുൻകൂട്ടി കണ്ടതുപോലെ ഈ വഴിയിൽ മണ്ണിടിയുന്നതും റോഡ് ഒലിച്ചു പോകുന്നതും പതിവായി. മൂന്നാർ രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായതോടെ അനിയന്ത്രിതമായ തിരക്കുമുണ്ടായി. പക്ഷേ PWD വകയായിരുന്ന രാജപാതയിലെ ഗതാഗതം പൂയംകുട്ടി മുതൽ വനം വകുപ്പ് തടഞ്ഞു. വളവും കയറ്റവും താരതമ്യേന കുറഞ്ഞതും 13 കിലോമീറ്ററോളം ദൂരം കുറഞ്ഞതുമായ രാജപാത അങ്ങനെ വനം വകുപ്പ് കൈവശപ്പെടുത്തി. രാജ്യത്തെ നിരവധി വന്യജീവി സങ്കേതങ്ങളിലൂടെ വന നിയമങ്ങൾക്ക് വിധേയമായി സർക്കാരുകൾ ഗതാഗതം അനുവദിക്കുമ്പോഴാണ് ഈ പാത തങ്ങളുടേത് അല്ലാതിരുന്നിട്ടും വനം വകുപ്പ് ഏകപക്ഷീയമായി കൊട്ടിയടച്ചത്. ഇതിനെതിരെയായിരുന്നു ജനകീയ മുന്നേറ്റം നടത്തിയത്. വിനോദസഞ്ചാര വികസനത്തിന് കൂടുതൽ ഉണർവേകാൻ ആലുവ മൂന്നാർ രാജപാത തുറക്കുന്നതിന് വനം വകുപ്പുമായി ചർച്ച ചെയ്ത നടപടി വേഗത്തിലാക്കുമെന്ന് 2021 ആന്റണി ജോൺ MLA സബ്മിഷന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. കൊല്ലം 3 കഴിഞ്ഞെങ്കിലും മിണ്ടാട്ടമില്ല. ഏതാനും വർഷങ്ങളായി വനം വകുപ്പിന്റെ പല നീക്കങ്ങളിലും സർക്കാർ ഇടപെടാത്തതിൽ ദുരൂഹതയുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വനാതിർത്തികളിൽ നിന്നെല്ലാം ജനങ്ങളെ ആട്ടിപ്പായിക്കുന്ന നിലപാടാണ് ഏതു വിഷയത്തിലും വനം വകുപ്പ് സ്വീകരിക്കുന്നതെന്ന് കാണാം. അതിന്റെ ഭാഗമായി രാജപാത തട്ടിയെടുക്കാനുള്ള നീക്കത്തെയും കാണാനാകും. രാജപാത ഉൾപ്പെടെ കഴിയുന്നത്ര വഴികൾ അടയ്ക്കുന്ന നീക്കം ഹൈറേഞ്ചിലെ ഏലമല കാടുകൾ വനഭൂമിയാക്കാൻ വ്യാജരേഖ തയ്യാറാക്കിയെന്ന ആരോപണം, ബിഫർ സോൺ ഭൂപടത്തിലെ തെറ്റുകൾ, വനാതിർത്തിയിലെ ആദിവാസി ഇതര കുടുംബങ്ങളെ പണം കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കുന്ന നവകിരണം പദ്ധതി, കാർബൺ ക്രെഡിറ്റ് പദ്ധതി, ഇടുക്കി മാങ്കുളത്തുൾപ്പെടെ മനുഷ്യ വനം വകുപ്പ് ഉദ്യോഗസ്ഥ സംഘർഷം, ഇവയോടൊക്കെ ചേർത്തു വായിക്കേണ്ടതാണ് വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള നിഷ്ക്രിയത്വം. അതായത് വനം വകുപ്പിനെയും വന്യജീവികളെയും പേടിച്ച ജനം ഒഴിഞ്ഞുകൊള്ളണം. അതിനിടെ രാജപാത വന്നാൽ നാടിന് ഗുണമുണ്ടെങ്കിലും വനം വകുപ്പിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാകും. വനം വകുപ്പിന്റെ നിഗൂഢ നീക്കങ്ങളും സർക്കാരിന്റെ നിഷ്ക്രിയത്വവും ചേർത്ത് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ഇത്രയും മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ഒരു ഭരണകൂടം ഇത്ര തോൽവിയാകുമോ? മനുഷ്യർ ദിവസവും മരിച്ചു വീഴുമ്പോഴും വകുപ്പിന് ഇങ്ങനെയൊരു മന്ത്രി മതിയെന്ന് വെക്കുമോ? സർക്കാരിന്റെ ഒത്താശയോടെ വനം വകുപ്പ് തോൽപ്പിച്ചവരെ കുറിച്ച് ഇതുകൂടി. വന്യജീവി ശല്യം സഹിക്കാനാവാതെ നവകിരണം പദ്ധതി പ്രകാരം വനം വകുപ്പിന് വീടും കൃഷിഭൂമിയും കൈമാറി കുടിയിറങ്ങിയ പലരും ഇന്ന് വാടക വീടുകളിൽ കഴിയുകയാണ്. അവർ ഒഴിഞ്ഞുകൊടുത്ത വീടും പരിസരവും കാടായി. നഷ്ടപരിഹാരം കിട്ടിയിട്ടുമില്ല. ഇനി തിരിച്ചു പോകാനാവില്ല. കേരളത്തിന്റെ തീരാശാപമായി വന്യജീവി ആക്രമണം. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ നൂലാമാലകൾ അങ്ങേയറ്റം ജനവിരുദ്ധമാണ്. പക്ഷേ വനം വകുപ്പുകാരനെ തൊട്ടപ്പോൾ വണ്ടിപ്പെരിയാറിൽ കടുവയെ ഒറ്റവെടിക്കു തീർത്തു. സ്വയരക്ഷാർത്ഥമാണെന്നാണ് പറയുന്നത്. സ്വയരക്ഷാർത്ഥം ജനങ്ങൾക്ക് ആയുധമെടുത്ത് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ നേരിടാമോ എന്ന് ചോദിച്ചാൽ വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും പരിസ്ഥിതി അവതാരങ്ങളുടെയും വായിൽ നാക്കില്ല. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ കോഴിക്കോട് ചക്കിപ്പാറ പഞ്ചായത്തിനെതിരെയും വനം വകുപ്പ് ഇറങ്ങി. തുടങ്ങിയിട്ടുണ്ട്. രാജപാതയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റവും ഭീഷണിയും ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതും പി ഡബ്ല്യുയുടെ നിശബ്ദതയും സർക്കാരിന്റെ കണ്ണുപൊത്തിക്കളിയുമൊക്കെ മേൽപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. വനംവകുപ്പിന്റെ സമാന്തര ഭരണം സാധ്യമാകരുത്. ബിഷപ്പിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള കേസ് ഒരു ജനമുന്നേറ്റത്തെ തടയാൻ പ്രാപ്തമല്ല. വനം വകുപ്പിന്റേത് താൽക്കാലിക നേട്ടമാകാനാണ് സാധ്യത. സർക്കാരിന്റേത് ദീർഘകാല കോട്ടവും വനാതിർത്തികളും മലയോരങ്ങളും പുകയുകയാണ്.
The editorial.